SBS live streams and podcasts are supported by advertising.
Experience holiday cheer at Tanger Outlets with savings up to 70% off your favorite brands. From fragrances to accessories and the latest styles, discover the best gifts for everyone on your list. Save big at Nike Factory Store, Michael Kors, Under Armour, Coach, Polo Ralph Lauren, Kate Spade New York, and so many more. Unwrap the best at Tanger Outlets. Hundreds of brands, endless gifting options. Plan your trip at tanger.com.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ലിബറൽ സഖ്യത്തിന്റെ ആണവോർജ പദ്ധതിയും ഡിജിറ്റൽ ഭീമന്മാരെ വാർത്തകൾക്ക് പണം നൽകാൻ നിർബന്ധിക്കുന്ന ഫെഡറൽ സർക്കാർ നടപടിയുമെല്ലാമായിരുന്നു പോയ ആഴ്ചയിലെ വാർത്തകളിൽ ഇടം പിടിച്ചത്. ചൈൽഡ് കെയർ മേഖലയിലെ അൽബനീസി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പോയ വാരത്തിൽ ചർച്ചയായിരുന്നു. ഈ വാർത്തകളെല്ലാം നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി ഞാൻ ജോജോ ജോസഫ്. പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന് കഴിഞ്ഞയാഴ്ച ചേർന്ന റിസർവ് ബാങ്ക് യോഗം തീരുമാനിച്ചു. പണപ്പെരുപ്പം അവർ പ്രതീക്ഷിച്ച രീതിയിലേക്ക് കുറഞ്ഞിട്ടില്ലെന്നാണ് വിശദീകരണം. പലിശ 4.35% തന്നെ തുടരും. തീരുമാനം റിസർവ് ബാങ്കിന്റെ ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളൊന്നും ഉണ്ടായില്ല. ചർച്ച നടത്തിയിട്ട് കാര്യവുമില്ലല്ലോ. പിന്നെയുണ്ടായൊരു പ്രധാനപ്പെട്ട വാർത്ത ആണവോർജത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇക്കാര്യം വാർത്തകളിൽ സജീവമാകാനുള്ള കാരണങ്ങൾ ആദ്യം തന്നെ പറയാം. ഓസ്ട്രേലിയ ഊർജ സ്രോതസ്സുകളുടെ കാര്യത്തിൽ ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. പരമ്പരാഗതമായി കൽക്കരി പ്രകൃതിവാതക നിക്ഷേപങ്ങളെയാണ് ഓസ്ട്രേലിയ ഊർജോൽപാദനത്തിനായി ആശ്രയിക്കുന്നത്. ചെലവ് കുറവാണ്, ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് താനും. പക്ഷേ പരിസ്ഥിതി സൗഹാർദ്ദമല്ല. അതായത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയ മാറിത്തുടങ്ങിയിരിക്കുകയാണ്. കൽക്കരി നിലയങ്ങളിൽ ചിലതൊക്കെ പൂട്ടി, ചിലതൊക്കെ കാലപ്പഴക്കം നേരിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കുറവാണ്. ലഭ്യത കുറഞ്ഞതോടെ ഊർജ്ജവിലയും ഉയർന്നു നിൽക്കുന്നു. ലേബർ സർക്കാർ പരിഹാരമായി മുന്നോട്ട് വയ്ക്കുന്നത് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ സ്ഥാപനവും ആ മേഖലയിലെ നിക്ഷേപവുമാണ്. അതിലൂടെ വരും വർഷങ്ങളിൽ ഊർജ പ്രതിസന്ധിയും ഉയർന്ന നിരക്കിനെയും മറികടക്കാമെന്നാണ് അൽബനീസി സർക്കാർ വാദിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഓസ്ട്രേലിയ ആണവോർജ പദ്ധതികളിലേക്ക് കടക്കണമെന്നാണ്. നിലവിൽ ഓസ്ട്രേലിയയ്ക്ക് ആണവോർജ ഉൽപ്പാദന കേന്ദ്രങ്ങളൊന്നുമില്ല. ഓസ്ട്രേലിയയിൽ ആകെയുള്ളത് ന്യൂ സൗത്ത് വെയിൽസിലെ ഓപ്പൺ പൂൾ ഓസ്ട്രേലിയൻ ലൈറ്റ് വാട്ടർ അഥവാ ഓപ്പൽ ആണവ റിയാക്ടറാണ്. ഇതാകട്ടെ ന്യൂക്ലിയർ മെഡിസിൻ ഉൽപ്പാദനത്തിനാണ് ഉപയോഗിക്കുന്നത്. അതേസമയം യുറേനിയം ഓസ്ട്രേലിയയിൽ ആവശ്യാനുസരണമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. പക്ഷേ റിയാക്ടറുകളുടെ നിർമ്മാണം ചെലവേറും, സമയവും എടുക്കും. അതാണ് എതിർപ്പുയരുവാൻ കാരണം. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതാണ് ലാഭകരമായ ദീർഘകാല മാർഗമെന്നാണ്. ഏതായാലും കാത്തിരിപ്പിനൊടുവിൽ പ്രതിപക്ഷ നേതാവ് ലിബറൽ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന ആണവോർജ പദ്ധതിയുടെ ചെലവ് പരസ്യപ്പെടുത്തി. ആണവോർജം ഓസ്ട്രേലിയക്കാർക്ക് $263 ബില്യൺ ലാഭിക്കുമെന്നും ലേബറിന്റെ പുനരുപയോഗ ഊർജ പദ്ധതിയേക്കാൾ 44% വിലക്കുറവാണ് ഉണ്ടാക്കുകയെന്നും പീറ്റർ ഡട്ടൻ അവകാശപ്പെടുന്നു.
A situation here where I think it'll be post Anthony Albanese's leadership, which I don't think is too far away. And in that scenario, I do think there can be a bipartisan position in relation to the vision that we put to the Australian people today. This is a plan which will underpin the economic success of our country for the next century. This will make electricity reliable, it'll make it more consistent, it'll make it cheaper for Australians. And it will help us decarbonise as a trading economy, as we must. And the fact is that we can deliver a plan which is going to keep the lights on, and we have a plan and a vision for our country which will help grow businesses, not close them down.
എന്നാൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പ്രതിപക്ഷത്തിന്റെ ആണവോർജ പദ്ധതിയെ ഫാന്റസി എന്നാണ് വിശേഷിപ്പിച്ചത്.
It's a shocker. It will increase people's energy bills. It doesn't provide a solution that's required for energy security that we need. And what we need to do is to make sure that we continue to roll out renewables, make sure that they're firmed up by batteries or by gas, and make sure that Australia gets the transition right.
Prime Minister,
not just hope for the best, which is what the nuclear fantasy really is about.
ഏതായാലും ഊർജ പദ്ധതികളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ കണക്കുകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമാണ് ഉയരുന്നത്. ഏതായാലും വരാൻ പോകുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ഏത് ഊർജ പദ്ധതിയാണ് ഓസ്ട്രേലിയയ്ക്ക് അഭികാമ്യമെന്നും അനിവാര്യമെന്നുമുള്ള കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ഉറപ്പായിട്ടും ഉണ്ടാകും. ജൂത സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഈ ആഴ്ചയും ആളുകളിൽ ആശങ്കയുണ്ടാക്കി. കഴിഞ്ഞയാഴ്ച മെൽബണിൽ സിനഗോഗിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ സിഡ്നിയിൽ കാർ കത്തിച്ചു. ജൂതവിരുദ്ധ മുദ്രാവാക്യങ്ങളും പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തെ പ്രധാനമന്ത്രിയും സംസ്ഥാന പ്രീമിയർ ക്രിസ് മിൻസും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ അപലപിച്ചിട്ടുണ്ട്. അതേസമയം വർദ്ധിച്ചുവരുന്ന ജൂതവിരുദ്ധത തടയാൻ ദീർഘകാല പദ്ധതികളാണ് ആവശ്യമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യഹൂദ വിരുദ്ധതയ്ക്കെതിരായ ബോധവൽക്കരണ പദ്ധതികൾക്കായി ഫെഡറൽ സർക്കാർ നിയോഗിച്ച വ്യക്തിയാണ് ജിലിയൻ സെഗാൾ. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ജിലിയൻ സെഗാൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് SBS-നോട് പറഞ്ഞു.
You can allow protest, but it has to be at a certain place which does not impact other members of the community, and it's particularly not the Jewish community. So, you know, time and place restrictions, but allowing demonstrations. We have regulations in relation to that kind of thing with abortion clinics. You can't demonstrate within certain distances of an abortion clinic, so there should be places designated away from where the Jewish community might venture, where people can demonstrate.
ഇനി ന്യൂസ് മീഡിയ ബാർഗെയിനിംഗ് കോഡിലെ പരിഷ്കാരത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 2021 സ്കോട്ട് മോറിസൺ സർക്കാരാണ് ഈ ചട്ടങ്ങൾ കൊണ്ടുവന്നത്. ഇതിലാണ് അൽബനീസി സർക്കാർ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. പുതിയ മാറ്റപ്രകാരം ഓസ്ട്രേലിയൻ വാർത്തകൾക്ക് ഡിജിറ്റൽ കമ്പനികൾ പണം നൽകണം. ഇതിനായി ഓസ്ട്രേലിയൻ മാധ്യമ കമ്പനികളുമായി ഗൂഗിൾ, മെറ്റ തുടങ്ങിയ ഡിജിറ്റൽ ഭീമന്മാർ കരാറുകളിൽ എത്തുകയും വേണം. ഇനി ഞങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല, അതുകൊണ്ട് പണം നൽകില്ല എന്ന് പറഞ്ഞ് കമ്പനികൾക്ക് മാറി നിൽക്കാനാകില്ല. ഫെഡറൽ സർക്കാർ ഇക്കാര്യങ്ങളിൽ ഉറപ്പുവരുന്ന, അതായത് ഓസ്ട്രേലിയൻ കമ്പനികൾക്ക് പണം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. കാരണം കാനഡയിൽ സമാനമായ ഒഴിഞ്ഞുമാറ്റം ഡിജിറ്റൽ കമ്പനികൾ നടത്തിയിരുന്നു. ഓസ്ട്രേലിയയിൽ അത് പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന കമ്പനികൾക്കായി പ്രത്യേക നികുതിയും ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയൻ മാധ്യമ സ്ഥാപനങ്ങളുടെ വാർത്തകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്നതിന് പണം നൽകുന്നത് നിർബന്ധമാക്കുകയാണ് ഫെഡറൽ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാശുമുടക്കാതെ ലാഭം മാത്രം പ്രതീക്ഷിക്കുന്നത് ശരിയല്ലെന്ന് കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് മന്ത്രി മിഷേൽ റോളൻ പറഞ്ഞു.
The rapid growth of digital platforms in recent years has disrupted Australia's media landscape, and it is threatening the viability of public interest journalism. They need to support access to quality journalism that informs and strengthens our democracy. By establishing the news bargaining incentive, the government is ensuring that large digital platforms are incentivized to either renew or enter into commercial deals to remunerate Australian news organizations.
യൂത്ത് ക്രൈം നിയമങ്ങൾ ക്വീൻസ്ലാൻഡ് പാർലമെന്റ് പരിഷ്കരിച്ചു. ക്രിമിനൽ കേസ് ഉത്തരവാദിത്തത്തിന്റെ പ്രായം 10 വയസ്സായാണ് കുറച്ചിരിക്കുന്നത്. 10 വയസ്സിനു മുകളിലുള്ളവർക്ക് കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഇവർക്കും ജീവപര്യന്തം ഇനി മുതൽ ബാധകമാകും. കൂടാതെ 1 ഡസനിലധികം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് യുവാക്കളെ പ്രായപൂർത്തിയായവരെ പോലെ തന്നെ ശിക്ഷിക്കുമെന്നാണ് പുതിയ നിയമം പറയുന്നത്. ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള പ്രായപരിധി കുറയ്ക്കുമെന്നത് ലിബറൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. സംസ്ഥാന പ്രീമിയർ ഡേവിഡ് ക്രിസഫുള്ളിയുടെ വാക്കുകളിലേക്ക്.
This is the first strike back after a generation of weakening the laws. In the short term, there will be some real pressure. But by sending a stronger message around consequences for action, by doing early intervention to a level we've never done before, by working on rehabilitation when a young person's inside and when they're released, we believe that there will be fewer victims of crime.
ഇതൊക്കെയായിരുന്നു പോയയാഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശം ഞാനിവിടെ പരാമർശിക്കുന്നില്ല, കാരണം ഇതൊക്കെ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാൻ സാധിക്കും. ഇതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മറ്റൊരു ചെറിയ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ഓസ്ട്രേലിയ പോയ വരം അവസാനിപ്പിക്കാം. ഗൂഗിളിൽ കഴിഞ്ഞ 12 മാസമായി ഓസ്ട്രേലിയക്കാർ ഏറ്റവും അധികം തിരഞ്ഞ ഒരു വാക്ക് എന്താണെന്നറിയാമോ? US തെരഞ്ഞെടുപ്പ് എന്ന വാക്കാണ് ഓസ്ട്രേലിയക്കാർ ഗൂഗിളിൽ ഏറ്റവും അധികം തിരഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത്. ഗൂഗിൾ തന്നെയാണ് ഈ ട്രെൻഡ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? Apple പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.
Experience holiday cheer at Tanger Outlets with savings up to 70% off your favorite brands. From fragrances to accessories and the latest styles, discover the best gifts for everyone on your list. Save big at Nike Factory Store, Michael Kors, Under Armour, Coach, Polo Ralph Lauren, Kate Spade New York, and so many more. Unwrap the best at Tanger Outlets. Hundreds of brands, endless gifting options. Plan your trip at tanger.com.